വേദപുസ്തക ചരിത്രവും അതിൻ്റെ ഭൂമിശാസ്ത്രവും രണ്ടാം ഭാഗം. നാം കേട്ടുകൊണ്ടിരുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ യൂഫ്രട്ടീസ് നദി, മെസോപ്പൊട്ടേമിയ സംസ്കാരങ്ങളെക്കുറിച്ചാണല്ലോ. ഇനിയും തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം മുതൽ കാണുന്ന ബാബിലോൺ സാമ്രാജ്യം അല്ലെങ്കിൽ ഷീനാർ സമതലം എന്ന് പറയുന്ന സ്ഥലം, ഭൂമിശാസ്ത്രപരമായി അതിന് ഇന്ന് എങ്ങനെ എവിടെയായിരിക്കുന്നു, അവിടെ നടന്ന സംഭവങ്ങൾ, വേദപുസ്തക വെളിച്ചത്തിലും ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലും ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 10:10 നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിമ്രോദ് ബാബിലോണിനെ ഭരിച്ച കാലത്ത് ബാബിലോൺ ഇന്നത്തെ പോലെ ഒറ്റ രാഷ്ട്രമായിരുന്നില്ല. നിമ്രോദിൻ്റെ സാമ്രാജ്യങ്ങൾ 4, അതായത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനെ. ഇന്ന് 4 രാജ്യങ്ങൾ ഛിന്നഭിന്നമായി കിടന്ന 4 സാമ്രാജ്യങ്ങളായിരുന്നു. ഇതിനെ മുഴുവനായി ഭരിച്ചിരുന്നത് അന്നത്തെ നായാട്ടുവീരനും വിഗ്രഹാരാധനയ്ക്ക് ലോകത്തെ പ്രദാനം ചെയ്ത നോഹയുടെ കൊച്ചുമകനുമായ നിമ്രോദായിരുന്നു. ലോകത്തിൽ വിഗ്രഹാരാധനയും ദൈവത്തിനെതിരായിട്ട് ശബ്ദമുയർത്തുന്ന മത്സരവും ദൈവത്തിൻ്റെ വചനത്തിനെതിരായി സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുവാൻ മുൻപിൽ വന്നതായി നേതൃത്വം കൊടുത്തതും ഈ നിമ്രോദാണ്. ഈ നിമ്രോദിൻ്റെ മക്കളും കൊച്ചുമക്കളുമാണ് ഇന്ന് ലോകത്തിൽ ദൈവത്തിനെതിരായിട്ട് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ ഏരക്ക്, ഇറാഖ് എന്ന് പറയുന്നത് ഷീനാറിൻ്റെ സമതല പ്രദേശമാണ്. ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ ദൈവം അവരുടെ ഭാഷ കലക്കി. ഭൂമിയിലെല്ലായിടത്തും ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. എന്നാൽ ദൈവത്തിനെതിരായി മത്സരിച്ച ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വയ്യാതെ ഭാഷ കലക്കപ്പെടുകയും തുടങ്ങി വച്ച പണി പൂർത്തീകരിക്കാൻ കഴിയാതെ എല്ലാവരും പണി നിർത്തി മടങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ബാബേലിൽ ദൈവം കലക്കിയ ഭാഷ അപ്പോസ്തല പ്രവൃത്തി 2:1 പെന്തക്കോസ് നാളിൽ ദൈവം അത് കൂട്ടിച്ചേർത്തു. അവിടെ കലക്കുക മാത്രമല്ല, കലങ്ങിയതിനെ കൂട്ടിച്ചേർത്തു. അനേക ഭാഷകൾ സംസാരിച്ച ആളുകൾക്ക് മനസ്സിലാകത്തക്കവണ്ണം പെന്തക്കോസിൽ ആ പ്രവൃത്തി ദൈവം ചെയ്തു. ഇവിടെ ദൈവം പണിയെ തടഞ്ഞു, മനുഷ്യൻ പണി ഉപേക്ഷിച്ചു പോയി. ഒരു സാമ്രാജ്യം തകർന്നുടഞ്ഞു കിടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 127-ാം സങ്കീർത്തനം എന്ത് പറയുന്നു? യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ദൈവത്തിന് പണിയുവാൻ അവസരം കൊടുക്കുകയും ദൈവഹിതം അറിഞ്ഞ് ചെയ്യുകയും ചെയ്താൽ എല്ലാം നന്നായിരിക്കും. അല്ലെങ്കിൽ പണിയുന്നത് മുഴുവനും വൃത്തവും അത് ഏറ്റവും ദോഷകരവുമായി തീരും. യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, യെരിഹോവിൻ്റെ മതിലിനെ ഇടിച്ച് ഞാനാണ്, പക്ഷേ നിങ്ങളിൽ നിങ്ങളുടെ രാജാക്കന്മാരിലോ സന്തതി പരമ്പരകളിലോ ഈ യെരിഹോവിൽ ഞാൻ ഇടിച്ച മതിലിനെ ഒരുത്തനും പണിയാൻ പാടില്ല, അതിന് കട്ടള വയ്ക്കാൻ പാടില്ല. പക്ഷേ വചനത്തിന് വിരോധമായി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇത് പണിയുവാൻ ശ്രമിച്ച ഉടമകൾ മരിച്ചുപോയി. ദൈവം യെരുശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല അത് ആ മേൽ തൊട്ട് താഴെ വരെ കീറി. അത് ആ തിരശ്ശീല കീറിക്കളഞ്ഞ തിരശ്ശീല ഒരിക്കലും മനുഷ്യൻ യോജിപ്പിക്കുവാൻ പാടില്ല. അതായത് ദൈവം ഇടിച്ചതിനെ കീറിയതിനെയോ പണിയുകയോ ദൈവം വേർപിരിച്ചതിനെ യോജിപ്പിക്കുകയോ മനുഷ്യന് വേൻ കാടില്ല. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കരുത്, ദൈവം വേർതിരിച്ചതിനെ യോജിപ്പിക്കരുത്. ഇനിയും അടുത്ത ആ അധ്യായത്തിലേക്ക് കടന്നു വരട്ടെ. ഉൽപ്പത്തി 14-ാം അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ചിന്തകളെ ഇനിയും തിരിക്കുന്നത്. നിമ്രോദിന് ശേഷം ബാബിലോൺ സാമ്രാജ്യത്തെ ഭരിച്ച ലോക പ്രശസ്തനായ അടുത്ത ചക്രവർത്തിയുടെ പേര് ഉൽപ്പത്തി 14:1 കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ മലയാളം ബൈബിളിലുള്ള ആ പേര് നോക്കി, ലോകത്തിൻ്റെ എൻസൈക്ലോപ്പീഡിയയോ നെറ്റിലോ എവിടെ നോക്കിയാലും ഈ പേര് നിങ്ങൾക്ക് അതുപോലെ കാണാൻ കഴിയത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അമ്രാഫൽ എന്നാണ്. പക്ഷേ ഈ അമ്രാഫൽ എന്ന് പറയുന്നത് ഏതാണ്? ഹമ്മുറബി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഹമ്മുറബി എന്നുള്ളത് HAMMURABI എന്ന് നെറ്റിൽ അടിക്കുകയോ സെർച്ച് ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പിടികിട്ടുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൽ പറയുന്നതായ ചില വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സ്പെല്ലിംഗ് മാറിയതുകൊണ്ട് ആ വാക്കുകൾ നെറ്റിലോ മറ്റുള്ള ഇൻഫർമേഷനിലോ കിട്ടുന്നില്ലത് കൊണ്ട് വേദപുസ്തകം തെറ്റാണെന്ന് ആരും പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഒന്നുകൂടെ ഊന്നിപ്പറയുന്നത്. ഏതാണ്ട് BC 2000 നിമ്രോദിന് ശേഷം ബാബിലോണിനെ ഭരിച്ച കരുത്തനും ശക്തനുമായ ലോക നേതാവായിരുന്നു ഇദ്ദേഹം. സദാം ഹുസൈൻ്റെ അത്യാധുനികമായ സംരക്ഷണ പടയായിരുന്ന റിപ്പബ്ലിക്കൻ ഗാർഡിന് അദ്ദേഹം കൊടുത്തിരുന്ന പേര് ഹമ്മൂറബി ഡിവിഷൻ എന്നായിരുന്നു. അതായത് ഇറാഖ് അമേരിക്ക യുദ്ധം നടന്നിരുന്ന കാലങ്ങളിൽ വർത്തമാന പത്രങ്ങളിൽ വന്നിരുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കുറിപ്പിൽ നിന്നാണ് ഞാൻ ഈ കാര്യം ആധികാരികമായിട്ട് പറയുന്നത്. അതായത് എന്തുകൊണ്ട് സദ്ദാം ഹുസൈൻ ഹമ്മുറബി എന്ന് പേര് കൊടുക്കുവാനിടയായി? ഉൽപ്പത്തി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പത്തി 11 ഷീനാർ രാജാവും അല്ലെങ്കിൽ നിമ്രോദും 14 ഹമ്മുറബി അവിടുത്തെ ശക്തനായ ബാബേൽ രാജാവ്, പിന്നെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണുന്ന ശക്തനായ ബാബേൽ രാജാവ് നെബുക്കനേസർ, ഈ കാലഘട്ടങ്ങളിൽ അത് നേതൃത്വം വഹിച്ചത് കഴിഞ്ഞുപോയ മരിച്ചുപോയ സദ്ദാം ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ ഹമ്മുറബി ഡിവിഷൻ എന്ന് പറയുന്നത് 6 4 ഡിവിഷനുകൾ, 20,000 പട്ടാളമുള്ള 4 സദ്ദാം ഹുസൈൻ്റെ വ്യക്തിപരമായ സുരക്ഷിതയ്ക്കായിരുന്നു. ദാനിയൽ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം BC 606 മുതൽ ബാബിലോൺ ഭരിച്ച ചക്രവർത്തിയായ നെബുക്കദ്നേസറാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ തുടർച്ചയായി പരാമർശിക്കപ്പെട്ട ഒരു പട്ടണമാണ് ബാബേൽ. ഉൽപ്പത്തി പുസ്തകം 11 ഈ പണി ദൈവത്തിനെതിരായി പൈശാചിക പ്രവർത്തികൾ ലോകത്തിൻ്റെ രാഷ്ട്രത്തലവന്മാരെ കൊണ്ട് അത് തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത് പൂർത്തീകരിക്കുവാൻ ഇനിയും പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ വീണ്ടും ലോകത്തിലെ മുഴുവൻ സാധനങ്ങളും വിൽക്കുന്ന ഒരു മഗാ സൂപ്പർ മാർക്കറ്റായിട്ട് ഈ ബാബിലോൺ മാറുമെന്ന് വെളിപ്പാട് 18 കാണുന്നു. ആകാശത്തിൻ്റെ കീഴിലുള്ള സകല വസ്തുക്കളും ഒരു കുടക്കീഴിൽ വിക്കത്തക്കവണ്ണമുള്ള വ്യാപാര രംഗത്തെ ഏറ്റവും വലുതായിരിക്കുന്ന ഒരു വലിയ മെഗാ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ടാകുമെന്ന് വെളിപ്പാട് 18 പറയുന്നു. അതിൻ്റെ അകത്തുള്ള വിൽപ്പന ചരക്കുകളെക്കുറിച്ചും 12-15 വരെയും പറയുന്നു. 18:17 ഈ ലിസ്റ്റിൽ ഹ്യൂമൻ ലീവ്സ്, മനുഷ്യ പ്രാണൻ ഉണ്ട്. സെഖരിയാവിൻ്റെ പ്രവചനം 5 ഏഫ എന്ന് പറയുന്ന ധാന്യം അളന്നു കൊടുക്കുന്ന ആ പാത്രത്തിൻ്റെ അകത്ത് അടച്ച 2 ദുഷ്ടയായ സ്ത്രീകളെ പെരിഞ്ഞാറയുടെ ചിറക് കൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്തി ഷീനാർ ദേശത്തേക്ക് ലാൻഡ് ചെയ്യുന്നതായി കാണുന്ന കാഴ്ചയും ഇതുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ, അതായത് മനുഷ്യരെ അല്ലെങ്കിൽ ദുർവൃത്തികളായ സ്ത്രീകളെ ആകാശത്തിൽ കൂടെയുള്ള ഫ്ലൈറ്റ് വഴിയായി ചാർട്ടർ ചെയ്ത് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയി വിൽക്കുന്ന കാലം വന്നിരിക്കുന്നു എന്നുള്ള പ്രവചനവും ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പറയപ്പെട്ട മാനുഷിക പ്രാണൻ എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. ഈ വ്യാപാരത്തിന് വേണ്ടി ചരക്കുകൾ കൊണ്ടുപോകുന്നത് കൂടുതലായിട്ടും കടൽ വഴി ആയിരിക്കുമെന്ന് നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം 18 പഠിച്ചാൽ മനസ്സിലാകുവാൻ കഴിയും. അതായത് മാലിമ്യകാരും കപ്പലുടമസ്ഥരും നിലവിളിക്കുന്ന കാഴ്ച കാണുവാൻ കഴിയും. ഷിപ്പിംഗ് കമ്പനികളുടെ കണ്ടെയ്നർ വഴിയായിട്ടായിരിക്കും അന്നത്തെ കാലത്തെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക്, ഈ ബാബിലോണിലുള്ള ആ കടയിലേക്ക് ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്തതായിട്ട് ഞാൻ യോന എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് വരികയാണ്. അവിടുത്തെ നിനവേ പട്ടണം. എവിടെയാണ് നിനവേ പട്ടണം? ലോക ഭൂപടത്തിൽ ഇന്ന് നിങ്ങൾ നോക്കിയാൽ ഈ പുതിയ മാപ്പിൻ്റെ അകത്ത്, ഇന്നത്തെ മാപ്പിൻ്റെ അകത്ത് നിനവേ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ വേദപുസ്തകത്തിലെ താളുകൾ അവസാനത്തിൽ കാണുന്ന മാപ്പിൽ നിനവേ കാണുവാൻ കഴിയും. യൂഫ്രട്ടീസ് നദിക്കും ഇറാഖിലെ പ്രധാനപ്പെട്ട 2 പട്ടണമായ മൊസൂളിനുമിടയ്ക്ക് സിറിയയുടെ തെക്കൻ അതിർത്തിയിലുള്ളൊരു പട്ടണമാണ് നിനവേ. ഈ സ്ഥലത്തിൻ്റെ ഇന്നത്തെ പേര് നിനവേ എന്നല്ല, ടെൽ കുയിങ്കിക് എന്നാണ്. ടില്ലം എന്ന ബാബിലോണിയ വാക്കിൽ നിന്നാണ് ടെൽ എന്നുള്ള അറബി വാക്കുണ്ടായത്. ടെൽ എന്ന് പറഞ്ഞാൽ കുന്നാണ് എന്ന് നമുക്കറിയാമല്ലോ. ഉദാഹരണം ടെൽ അബീബ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ്. BC 760 ദൈവം നസ്രയത്തിനടുത്തുള്ള ബെത്ഹേബർ എന്ന സ്ഥലക്കാരനായ അമീതായുടെ മകൻ യോനയെ ഒരു മിഷണറി പ്രേഷിത പ്രവർത്തനത്തിനായി ഇറാഖിലേക്ക് അയച്ചു. BC 800 സംഭവിച്ച സംഭവമാണ്. അന്നവിടുത്തെ പോപ്പുലേഷൻ 100,000 ജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യോനായുടെ പ്രസംഗം കേട്ട് അവിടുത്തെ രാജാവും പ്രജകളും ഒന്നടങ്കം മാനസാന്തരപ്പെട്ടു. എന്തുകൊണ്ടാണ് ദൈവം മീനിൻ്റെ വായിൽ നിന്നും ഛർദ്ദിച്ചു വന്ന ഒരു പ്രവാചകനെ നിനവിലേക്ക് അയച്ചത്? അതിനും ഒരു കാരണം വേദശാസ്ത്രപരമായി ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം. നിനവേക്കാർ അന്നത്തെ കാലത്ത് ഓനാസ് എന്ന മത്സ്യകന്യകയെ ആരാധിച്ചു വന്നിരുന്നു. മീൻ്റെ ആകൃതിയിലുള്ള ദൈവത്തെ ആരാധിച്ചു വന്നിരുന്ന ജനമായിരുന്നു നിനവേക്കാർ. ആയതിനാൽ മത്സ്യം ഛർദ്ദിച്ച ഒരവതാരമായി നിനവേക്കാർ യോഗനായെ കണ്ടതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രദ്ധിക്കുവാൻ കാരണമെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രവാചനെ ഛർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഇന്നും ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട്. മൊസൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് യോനായുടെ കബറും ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരട്ടെ. ഇറാഖിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ചരിത്ര പ്രസിദ്ധമായ തുറമുഖ പട്ടണം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കടുത്ത് വിശേഷാൽ കുവൈറ്റിനടുത്ത ഈ സ്ഥലം, AD 52 സെൻറ് തോമസ് ഇന്ത്യയിലെ മിഷനറി പ്രേരിത പ്രവർത്തനത്തിന് കപ്പൽ കയറിയത് ഇവിടെ നിന്ന്. പുരാതന കാലം മുതലേ ബസ്രയും കേരളമായി കടൽ മാർഗം കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇറാഖിലെ രണ്ട് പട്ടണങ്ങളിലൊന്നായ ബസ്രയുടെ മേൽ അമേരിക്കൻ കഴുകൻ ചിറകു വിടർത്തി. അതായത് 2003 മാർച്ച് മാസം അതിൽ അമേരിക്കയും ഈ ഗൾഫ് രാജ്യവും ഇറാഖും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. യിരെമ്യാവ് 48 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ കൽദേശമായ ബാബിലോണിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് പലതവണ പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഞാൻ പാറ്റുന്നവനെ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ ഇറാഖിനെ പാറ്റാൻ ആരാണ് അയച്ചത്? ജോർജ് ബുഷിൻ്റെ അലൈഡ് ഫോഴ്സ് ബാബിലിലേക്ക് അയക്കും. അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും. യിരെമ്യാവ് 51:1-2. അഹങ്കാരിയെ അറഗൻസ്, അതായത് സദാം ഹുസൈൻ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. നിന്റെ നാൾ നിന്നെ സന്ദർശിച്ച കാലം വന്നിരിക്കുന്നു. അഹങ്കാരി ഇടറി വീഴും, ആരും എഴുന്നേൽപ്പിക്കുകയില്ല. യിരെമ്യാവ് 50:30, 31, 32 വാക്യങ്ങൾ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ കാര്യം? യിരെമ്യാവ് പ്രവചനം 48 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിൽ ഇറാഖിൽ നടന്ന 3 ഓപ്പറേഷൻ്റെ ചുരുക്കിയ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ ഡിസേർട്ട് ഫോക്സ്, ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഓഫ് ലിബറേഷൻ ഓഫ് ഇറാഖ്. ഈ 3 ഓപ്പറേഷൻ മുഖാന്തരമായി ഇറാഖിനെ ഉഴുതുമറിച്ച് ബോംബുകൾ കൊണ്ടും മറ്റും ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വാക്യം കൂടെ യിരെമ്യാവ് 49:21 കാണുന്നു. ഒരു നിലവിളി അതിൻ്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു. അവൻ കഴുകനെ പോലെ പൊങ്ങി, അതായത് ആര്? അലൈഡ് ഫോഴ്സസ് ആൻഡ് വാർ പ്ലെയിൻസ് പറന്നു വന്ന് ബസ്രയുടെ മേൽ ചിറകു വിടർത്തും. എന്നിങ്ങനെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇറാഖിലും നെനവയിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയുണ്ട്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളും ഭൂമിശാസ്ത്രപരമായിട്ടും അത് ശാസ്ത്രീയമായിട്ടും സത്യമാണെന്നും അത് വ്യക്തമാണെന്നും തെളിവില്ലാതെയും എളിവില്ലാതെയുമല്ല. ഇതുപോലെ ഇത്രമാത്രം ചരിത്ര സംഭവങ്ങളും ലോകത്തിലെ പ്രവചനങ്ങളും ഒത്തിണങ്ങുന്ന ഒരു ഗ്രന്ഥം മറ്റ് ഒന്നുമില്ല എന്നും ഒരിക്കൽ കൂടെ ശക്തമായി ഇതിനെ ഊന്നിപ്പറഞ്ഞുകൊണ്ടും ഈ ദൈവവചനത്തിലേക്ക് നിങ്ങൾ കടന്നു വന്ന് വായിക്കണം, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് വരണം. പൊരുൾ അറിയാവുന്ന ഒരാളോട് ചോദിച്ച് ഇത് മനസ്സിലാക്കണം. ഇതിൻ്റെ അകത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ല, ഈ ദൈവത്തിൻ്റെതായ കൊണ്ട് സംഭവിക്കത്തുമില്ല. തെറ്റ് നമുക്കാണ് സംഭവിക്കുന്നത്. ആകയാൽ ഈ വചനങ്ങളിലേക്ക് മടങ്ങി വന്നുകൊണ്ട് വായിച്ച് ഇതിനെ കൂടുതൽ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കുവാൻ ഈ രണ്ടാം ഭാഗം നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഞാൻ നിർത്തുന്നു.